Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തപസ്സുകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:14-21 വാക്യങ്ങൾ. ദൈവിക അപാരതയുടെ വിരൽപ്പാടുമായിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. എന്നിട്ടും തന്റെ തന്നെ അന്ധതയാലും മനുഷ്യനിർമ്മിതമായ ജീവിത നിയമങ്ങളുടെ കുരുക്കിനാലും ദൈവിക നന്മയെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിച്ചും ഹനിച്ചും നാം ജീവിതത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ ഭൂമിയിലെ വാഴ്വും അനുഗ്രഹങ്ങളും ഒരു തുറങ്കിന്, ഒരു തടവറയ്ക്കു തുല്യമായിത്തീരുന്നു. നഷ്ടമായ നന്മയുടെ സ്വാതന്ത്ര്യം തിരിച്ചു തരാനാണ് അതിനാൽ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്, ഈ ഭൂമിയിലേക്ക് വന്നത്. സ്നേഹം മാത്രമാണ് ലോകത്തിലെ ഏക സ്വാതന്ത്ര്യമെന്നാണ് അവിടുന്ന് കാണിച്ചു തന്നത്, പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരെയും ആലിംഗനം ചെയ്യാവുന്നത്ര വിശാലമാണ് ദൈവസ്നേഹമെന്ന് അവിടുന്ന് ഉദ്ബോധിപ്പിച്ചു. ആലിംഗനത്തിൻ്റെ ആർദ്രത ക്രിസ്തുവിൽ നാം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിൽ മരവിപ്പും മുരടിപ്പും അനുഭവിച്ചവരെയും ഒക്കെ ക്രിസ്തു ആശ്ലേഷിക്കുന്നുണ്ട്. അവരെ അവരുടെ ജീവിത താവളങ്ങളിലേക്ക് തേടിയിറങ്ങിയ നല്ലയിടയൻ്റെ സാന്ത്വന ആശ്ലേഷം സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ ആലിംഗനവും ആശ്ലേഷവുമാണെന്ന് ക്രിസ്തു നമുക്ക് മനസ്സിലാക്കിത്തരുന്നു. എക്കാലത്തേക്കുമായി നീണ്ടു നിൽക്കുന്നതാണ് ദൈവസ്നേഹം. ശാശ്വതമാണത്. ഉന്നതത്തിൽ നിന്നൊഴുകുന്നൊരു ലാവ് പോലെയാണത്. ആ സ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹപ്രവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അത്ര ശക്തമാണത്. ആ സ്നേഹപ്രവാഹത്തിൽപ്പെടുന്ന നമുക്ക്, നിങ്ങൾക്കും എനിക്കും മാറ്റം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്ര അധപ്പതിച്ചാലും ആ സ്നേഹം നമ്മെ തേടിയെത്തും. അത്ര അഗാധമാണത്. പറയുന്ന ഉദാഹരണം കേട്ടിട്ടുണ്ടാകാമെങ്കിലും സന്ദർഭോചിതമാകയാൽ ആവർത്തിക്കുകയാണ്. വൈദികനാകാൻ ആഗ്രഹിച്ചൊരു പയ്യൻ, അവൻ്റെ മോഹമതായിരുന്നു. എന്നാൽ അവൻ മടിയനായിരുന്നു. എന്നിട്ട് മെഡിക്കൽ കോളേജിൽ ചേർന്നു. കൂട്ടുകെട്ടുണ്ടാക്കി സല്ലപിച്ച് നടന്നു. കറുപ്പിനും മയക്കുമരുന്നിനും അവൻ അടിമപ്പെട്ടു. ശരീരവും മനസ്സും ക്ഷയിച്ചു. കാലക്രമേണ തെണ്ടിയായി തെരുവിലും മറ്റും അലഞ്ഞു തിരിയേണ്ടി വന്നു. ജീവിക്കാനായി പട്ടണത്തിൽ ചെരുപ്പ് പോളിഷ് ചെയ്തു കൊടുക്കുക, കുട നന്നാക്കുക എന്നീ ജോലികളിൽ ഏർപ്പെട്ടും ജീവിച്ചു. അവസാനം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ട് അവൻ വിൽഫ്രഡ് മെയ്നർ എന്നയാളെ പരിചയപ്പെട്ടു. അവൻ്റെ കഴിവുകളും ഉള്ളിലെ നന്മയും അയാളും ഭാര്യയും തിരിച്ചറിഞ്ഞു. അങ്ങനെ മെല്ലെ ആ ദമ്പതികൾ അവനെ വലിയ വീഴ്ചയിൽ നിന്നും രക്ഷപ്പെടുത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ജീവിതകഥ കവിതയാക്കി രചിച്ചു. കവിതയുടെ പേരാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടനായ. അപ്പോൾ അതെഴുതിയയാളുടെ പേര് ഫ്രാൻസിസ് തോംസൺ. ഓർക്കുക, ദ ഹൗണ്ട് ഓഫ് ഹെവൻ ബൈ ഫ്രാൻസിസ് തോംസൺ. ആംഗലേയ സാഹിത്യ ചരിത്രത്തിലെ അതിപ്രശസ്തമായ കവിതയാണിത്, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. താൻ എങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയെന്നും ദൈവം എപ്രകാരം എങ്ങനെ തന്നെ ഒരു വേട്ടനായയെപ്പോലെ പിന്തുടർന്നെന്നും അതിൽ മനോഹരമായിട്ട് നല്ല ആംഗലേയ സാഹിത്യത്തിൽ തോംസൺ വിവരിക്കുന്നു. ഒരു വേട്ടനായ ഇരയെ കിട്ടും വരെ പാഞ്ഞു നടക്കുന്നു. തോംസന്റെ കഥയാണിത്. ദൈവം അത്രമാത്രം അയാളെ സ്നേഹിച്ചു. തോംസനെ തിരിച്ചു കിട്ടും വരെ സ്നേഹിച്ചു. നന്മയിലേക്ക് തിരിയും വരെ ദൈവസ്നേഹം ആ മനുഷ്യനെ വേട്ടയാടി എന്ന് പറയാം. മിശിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ള യഹൂദധാരണ ക്രിസ്തു തിരുത്തിക്കുറിക്കുന്നുണ്ട്. ലോകത്തെ വിധിക്കാനും നന്മതിന്മകൾ വേർതിരിക്കാനും ദുഷ്ടരെ ശിക്ഷിക്കാനുമായിട്ടാണ് ദൈവം രക്ഷകനെ, മിശിഹായെ അയക്കുന്നതെന്നാണ് എബ്രായ ജനത കരുതിയത്, വിശ്വസിച്ചത്. എന്നാൽ ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എങ്ങനെയാണ് ഈ രക്ഷ സാധിക്കുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ, സ്നേഹത്തിലൂടെ മാത്രം ജീവൻ കൊടുക്കുവോളം സ്നേഹിക്കുക, അതൊരു ഉയർത്തപ്പെടലാണ്. കുരിശുമരണത്തോളമുള്ള ക്രിസ്തുവിൻ്റെ ഉയർത്തപ്പെടലാണ്. ആ മരണം അവിടുത്തെ മഹത്വമാണ്. മരണത്തിന് ശേഷമുള്ള മഹത്വമല്ല ഉത്ഥാനം, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതാണ് ഉത്ഥാനം. സ്നേഹിക്കുവോർക്കായി സ്വയം ജീവനേകുന്ന സ്നേഹത്തിലും മീതെ സ്നേഹമുണ്ടോ? ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലും പരിശുദ്ധാത്മാവിന് നൽകലുമെല്ലാം കുരിശിൽ വച്ചു തന്നെയാണ് നടക്കുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. ഇന്നത്തെ ആരാധനക്രമത്തിന്റെ ഉൾപ്പൊരുൾ ദൈവപിതാവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പാപപങ്കിലമായ മനുഷ്യകുലത്തോട് അവിടുന്ന് എപ്രകാരം തന്റെ സ്നേഹം പ്രകടമാക്കിയെന്നതാണ്. അവിടുന്ന് വഴിയാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നാം മോചിതരായിരിക്കുന്നത്. രക്ഷാകര ദൈവശാസ്ത്രത്തിന്റെ രത്നചുരുക്കമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വചനമായിട്ടും ഇതിനെ കണക്കാക്കാറുണ്ട്. അവിടുന്നിൽ വിശ്വസിക്കുന്നേവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ ദൈവം ലോകത്തെ സ്നേഹിക്കാൻ തിരഞ്ഞെടുത്ത മാർഗത്തെയാണ് സുവിശേഷകനിവിടെ ഊന്നിപ്പറയുന്നത്. അതായത് തന്റെ തിരുക്കുമാരനെ നൽകിക്കൊണ്ടാണത്. ആദ്യമായി ദൈവം തന്റെ പുത്രനെ ലോകരക്ഷയ്ക്കായി നൽകിയെന്ന വിഷയം വിശുദ്ധ യോഹന്നാന്റെ ദൈവശാസ്ത്രത്തിന്റെ സത്യമാണ്. രണ്ടാമതായി ദൈവം ലോകത്തെ സ്നേഹിക്കുവാൻ കാണിക്കുന്ന ഊഷ്മളത പ്രകടമാക്കപ്പെടുന്നത് കാലത്തികവിൽ തന്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ടാണ്, തിരുക്കുമാരനെ നൽകിക്കൊണ്ടാണ്. ലോകത്തെ വിധിക്കാനല്ല പ്രത്യുത അതിനെ സ്നേഹിക്കാനും സന്തോഷവും പ്രത്യാശയും കൊണ്ട് അതിനെ നിറയ്ക്കുവാനുമാണ്. ലോകത്തോട് നിസ്സംഗതയോ അകൽച്ചയോ പുലർത്തുന്ന ദൈവമല്ല, മറിച്ച് ലോകത്തെ സ്നേഹിക്കുന്ന ദൈവമാണിത്. മനുഷ്യരക്ഷ ദൈവത്തിന്റെ പ്രഥമ ലക്ഷ്യമാണ്. അതിനായി കലവറയില്ലാതെ അവിടുന്ന് ഇന്നും ലോകത്തെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. ഇനി എപ്രകാരമുള്ളൊരു ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്? ലോകം എന്നതിന് സുവിശേഷകൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന പദം വളരെ നിഷേധാത്മകമാണ്. ഒപ്പം അത് ദൈവിക നന്മയ്ക്ക് ഘടകവിരുദ്ധവുമാണ്. പാപവും പരാജയവും തിങ്ങുന്ന, വിദ്വേഷവും അനുസരണക്കേടും തിങ്ങി നിൽക്കുന്നൊരു ലോകമാണ് ദൈവസ്നേഹത്തിന്റെ ലക്ഷ്യം. തന്റെ സ്വഭാവത്തിന് വിരുദ്ധമായൊരു ലോകത്തെ ദൈവം സ്നേഹിച്ചുവെങ്കിൽ അത് യഥാർത്ഥമായ സ്നേഹത്തിന് മാതൃകയുമാണ്. സത്യമായ സ്നേഹമതിനാൽ പാരസ്പരികമല്ല, അത് മറ്റുള്ളവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുമല്ല. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിൽ അത് മാതൃക ചെയ്തിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ മക്കളായിരിക്കുവിൻ എന്ന ക്രിസ്തുവിന്റെ പ്രബോധനം ഇവിടെ പ്രതിഫലിക്കുന്നില്ലേ? കുരിശ് രക്ഷാചിഹ്നമാണ്. പ്രശസ്തമായൊരു ഇംഗ്ലീഷ് ഗാനമുണ്ട്, ടേക്ക് മീ ടു ദ ക്രോസ്. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലെത്തിയ പാവം പയ്യന് ലക്ക് കിട്ടിയില്ല. വീട്ടിലേക്കുള്ള വഴിതെറ്റി അവൻ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. ഒരു കിഴവനാണ് രക്ഷകനായി എത്തിയത്. അപ്പോഴും കൃത്യം വഴി പറയാൻ പയ്യൻ അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞു, സർ, ടേക്ക് മീ ടു ദ ക്രോസ് ആൻഡ് ഐ വിൽ ഫൈൻഡ് മൈ വേ ഹോം. സർ, ടേക്ക് മീ ടു ദ ക്രോസ് ആൻഡ് ഐ വിൽ ഫൈൻഡ് മൈ വേ ഹോം. എന്നെ കുരിശിനടുത്തെത്തിച്ചാൽ മതി, പിന്നെ ഞാൻ പൊയ്ക്കൊള്ളാം, പൊയ്ക്കൊള്ളാം എന്ന്. പയ്യൻ അങ്ങനെ തറപ്പിച്ചു പറഞ്ഞപ്പോൾ കിഴവൻ കൊല്ലി സൈക്കിളിന്റെ പിറകിൽ അവനെ ഇരുത്തി കുരിശിന്റെ സ്ഥാനത്തെത്തിച്ചു. അവനങ്ങനെ ഗ്രാമത്തിലും പിന്നെ ഭവനത്തിലുമെത്തി. ഇതാണ് ഗാനത്തിന്റെ ഈരടികൾ. ഇതിന് സമാന്തരമായിപ്പോൾ ഒരു പ്രാർത്ഥനാഗാനം മലയാളത്തിൽ ഉള്ളത് മനസ്സിലേക്ക് കടന്നുവരുന്നു. ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി, ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. അപ്പോൾ ക്രിസ്തുവിനെപ്പോലെ പീഡനങ്ങളിലൂടെയും വ്യസനത്തിലൂടെയും വിഷാദത്തിലൂടെയും കടന്നുപോയ വേറൊരാൾ ഇല്ലെന്ന് പറയാം. എന്റെ ഹൃദയം മരണത്തോളം അസ്വസ്ഥമാണ് എന്ന് അവിടുന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചു നുറുങ്ങും. സങ്കടങ്ങളുടെ മഹാപ്രഭുവെന്ന മട്ടിൽ യേശയ്യാ ക്രിസ്തുവിനെ ചിത്രീകരിച്ചത് എത്ര ശരിയാണ്! ജോബിന്റെ പുസ്തകത്തിൽ എന്നതുപോലെ ജീവിതത്തിന്റെ കാർമേഘത്തിനപ്പുറം പ്രകാശമുണ്ടെന്ന് നാം വിശ്വസിക്കണം. ജീവിത വിഷാദങ്ങളെ തൊട്ടുണർത്താൻ നമുക്ക് സാധിക്കണം. അത് പ്രാർത്ഥനയിലൂടെയാകാം, ചികിത്സയിലൂടെയാകാം, സ്നേഹസാന്നിധ്യത്തിലൂടെയും പരസ്പര സഹായത്തിലൂടെയും സാന്ത്വനത്തിലൂടെയുമാകാം. അങ്ങനെ ജീവിതത്തിൽ ഒരു വാതിലടയുമ്പോൾ ഇനി മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടും. വെല്ലുവിളികൾ ജീവിതത്തിൽ പുതിയ വാതായനങ്ങൾ തുറന്നു തരും. അത് സ്വീകരിക്കണം, അതിലൂടെ മുന്നോട്ട് ചരിക്കണം. ദാ കാൽവരിയിൽ ഉയർത്തപ്പെട്ട ആ കുരിശിനെ നോക്കി ഉയർത്തെഴുന്നേൽക്കണം, അങ്ങനെ മുന്നോട്ട് ചരിക്കണം. അപമാനത്തിന്റെ ചിഹ്നമായ കുരിശിനെ രക്ഷാകരമാക്കി മാറ്റിയത് ക്രിസ്തുവാണ്. ചരിത്രകാരന്മാർ ഉണ്ണിയേശുവിന്റെ കയ്യിൽ പോലും നൂറ്റാണ്ടുകളായി കുരിശു വരച്ചു ചേർക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ക്രിസ്തുവുമായി അവിടുത്തെ കുരിശുമായി വൈയക്തിക ബന്ധം വളർത്താനും പുലർത്താനും നിങ്ങൾക്കും എനിക്കും സാധിച്ചാൽ ജീവിത കുരിശുകളെ വളർച്ചയുടെയും വികസനത്തിന്റെയും അടയാളമാക്കി മാറ്റാനും സ്വീകരിക്കാനും സാധിക്കും. കുരിശിന്റെ ധ്യാന വഴികളിലൂടെ വരും ദിനങ്ങളിൽ, ഇനിയുമുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മെ ഏവരെയും ക്രിസ്തുവിന്റെ ഉത്ഥാന പ്രഭയിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. ഗാനമാലപിച്ചത് രാജലക്ഷ്മിയും സംഘവുമാണ്. രചന ഫാദർ ജോർജ് പുത്തുമന, തലശ്ശേരി. പിന്നെ സംഗീതം ജെറി അമൽദേവ്. നിങ്ങളിതുവരെ ശ്രവിച്ചത് തപസ്സിലെ നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.